ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
குரு பரம்பரை முண்டகோபனிஷத் 2nd ஒன்றாம் மந்திரம். மாவி சந்நிஹிதம் குஹாச்சரம் நாம மகப்பதம் அத்ர ஏதசுமர்ப்பிதம் ஏஜ பிராணன் நிமிஷஸ்ச யதேஜ ஜானத சதசத்வரேண்யம் பரம் விஜ்ஞானாத் யத் வரிஷ்டம் ப்ரஜானாம். ரூபம் சதக்ஷரம் கேன பிரகாரேன விஜ்ஞாயமிதிச்சதே ஆவிஹி பிரகாசம் சந்நிஹிதம் வாகாதி பாதி பஹுஜ்வலதி ப்ராஜதீதி ஸ்ருத்யந்திராத் சப்தாதீன உபாலபமானவத் அவ்பாசதே வசன சிரவண மனன விஜ்ஞானாதி பாதி தர்மேஹி ஆவிர்பூதம் சத் லட்சதே ஹிருதி சர்வ பிராணினா யதேதத் ஆவிஹி பிரம்ம சந்நிஹிதம் சம்யக்ஸ்திதம் ஹிருதி தத் குஹாச்சரம் நாம குஹாயாம் சரதீதி தர்சனசிரவணாதி பிரகாரேஹி குஹாச்சரமிதி பிரக்யாதம். தர்சனசிரவணமன விஜானாதிபாதி தர்மேஹி ஆவிர்பூதம் சல்லட்சியதை ஹிருதி சர்வப்பிராணினாம் சர்வப்பிராணியுடைய ஹிருதயத்தில் ஆவிர்பூதம் சல்லட்சியதை பிரகடமாய் அனுபவப்படணும். இங்கே தரிசன சிரவண மன விஜானாதிபாதி தர்மேஹி ஞான் தரிசிக்கிறவனானோ ഞാൻ ശ്രവിക്കുന്നവനാണോ മനനം ചെയ്യുന്നവനാണോ എന്നിങ്ങനെ ഇത് ഉപാധി ധർമ്മങ്ങളാണ്. ദർശന ശ്രവണ മനനങ്ങളൊന്നും ഈ ആത്മാവിൻ്റെ നേരിട്ടുള്ള കർമ്മങ്ങളല്ല. എന്തുകൊണ്ട്? അത് അകർമ്മിയാണ്, സ്വതയാ അതിന് ആ കർത്തൃത്വമാണ്. ഇവിടെ എന്താണ്? അതിൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവും അനുഭവപ്പെടുന്നുണ്ട്. അത് ചെയ്യുന്നവനായും അതിൻ്റെ ഫലം അനുഭവിക്കുന്നവനായും കാണുന്നു. ആ കാണുന്ന പ്രവൃത്തിയിലൂടെ അതിൻ്റെ ഫലമായ സുഖം അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുന്നവനായിട്ട്. അപ്പോൾ ദർശന ശ്രവണങ്ങൾ ആത്മാവിൻ്റെ നേരിട്ടുള്ള പ്രവൃത്തിയല്ല. പിന്നെന്താണ്? ഇവ ഉപാധിയാണ്. ദർശന ശ്രവണങ്ങളാകുന്ന ഉപാധിയിലൂടെ ആവിർഭൂതം പ്രകടമാകുന്നു. കാരണം ഈ ദർശന ശ്രവണാദികൾ ഒരു ചൈതന്യത്തിനെ സാധ്യമാണ്, പ്രകാശത്തിനെ പ്രകാശിപ്പിക്കാൻ കഴിയും. വിരളിനെ മാറ്റി പ്രകാശിപ്പിക്കാൻ പ്രകാശത്തിന് കഴിയും. ഉള്ളിലിരിക്കുന്ന ജ്ഞാനപ്രകാശത്തിന് ഇത് സാധ്യമാവും. അത് ഈ പ്രവൃത്തികളിലൂടെ ലക്ഷ്യതേ. ഇതിൻ്റെ പിന്നിൽ ഈ പ്രവൃത്തിക്കെല്ലാം ആധാരമായി ഒന്നുണ്ട്, ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രവൃത്തികളെല്ലാം. ദർശനാദിക്രിയകൾ എന്ന് ബോധ്യപ്പെടുന്നു, ബോധ്യപ്പെടുത്തുന്നു. ഇത് തന്നെ സംബന്ധിച്ചല്ല, ഒരു ജീവനെ സംബന്ധിച്ചല്ല, മനുഷ്യനെ സംബന്ധിച്ചല്ല, സർവപ്രാണികളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നു. ഏതേത് ആവിഹി, ഇവിടെ ആവിഹി എന്ന് പറഞ്ഞു മന്ത്രത്തിൽ ആദ്യത്തെ പദം ആവിഹി. എന്താണ് ബ്രഹ്മ? അതിനു വേണ്ടിയിട്ടാണ് ആ ശബ്ദം ഉപയോഗിച്ചത്. മലയാളത്തിലെ ആവിയല്ലേ ഇത്, സംസ്കൃതത്തിലെ ആവിയാണ്. ആവി എന്ന് വെച്ചാൽ ഇവിടെ പ്രകാശം. ബ്രഹ്മ സന്നിഹിതം സമയസ്ഥിതം ഹൃതി, ഹൃദയത്തിൽ അത് സമയക്കായി സ്ഥിതി ചെയ്യുന്നു. സന്നിഹിതമായിരിക്കുക, അടുത്തിരിക്കുക, ചേർന്നിരിക്കുക എന്നർത്ഥം. ഇവിടെ പറയുന്നത് സമയസ്ഥിതമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ ദൃഷ്ടാവിന്റെയും ശ്രോതാവിന്റെയും മന്ദാവിന്റെയും വിജ്ഞാതാവിന്റെയും മുമ്പ് പറഞ്ഞു അവരുടെ എല്ലാം സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. കാണുന്നവനും കേൾക്കുന്നവനുമായിരിക്കുന്നത് ഈ ആത്മാവ് തന്നെ, ബ്രഹ്മം, ആവി, പ്രകാശം തന്നെ. ഹൃദയ ഹൃദയത്തിൽ, അന്ധകരണത്തിൽ ആവിഹി സന്നിഹിതം ഗുഹാചരം അടുത്ത് വ്യാഖ്യാനിക്കുന്നു. ഗുഹാചരം, തദ്ഗുഹാചരം നാമ, അതിനങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഗുഹായാം ചരതി? ഗുഹയിൽ ചരിക്കുന്നത് കൊണ്ട് ഗുഹാചരം എന്ന് പറഞ്ഞു. ദർശന ശ്രവണാദി പ്രകാരഹി ഗുഹാചരം ഇതി പ്രഖ്യാതം. ഗുഹ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ അന്ധകരണത്തെയാണ്. അന്ധകരണം എന്ന് പറയുന്ന ഉപാധിയാണ്. അന്ധകരണമാകുന്ന ഉപാധിയിൽ ദർശനം, ശ്രവണം തുടങ്ങിയ പ്രവൃത്തികളോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഗുഹാചരം എന്ന് പറയുന്നു. കാരണം ഇത് വാസ്തവത്തിൽ ചരിക്കുന്നില്ല, ഇതിന് ചലനമില്ല. പക്ഷെ ഇതിന്റെ സാന്നിധ്യത്തിൽ അന്ധകരണം ചലിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നു. അതുകൊണ്ട് ആ ചലനത്തെ ഇതിനോട് ആരോപിക്കുന്നു. എന്നിട്ട് പറയുന്നത് ചലിക്കുന്നു, ആത്മാവ് ജനിക്കുന്നു, മരിക്കുന്നു എന്ന് കരുതുന്നത് പോലെ. ജനന മരണശൂന്യനാണെങ്കിലും ഈ ശരീരത്തിന്റെ ജനന മരണങ്ങളിലൂടെ അതിന് ജനന മരണങ്ങളെ ആരോപിക്കുന്നു. അതുപോലെ ദർശന ശ്രവണാദി പ്രവൃത്തികളിലൂടെ ഇതിന് ഗുഹാചരം എന്ന പേര് കിട്ടി. ഗുഹയിലത് ചരിക്കുന്നവനാണ് പ്രഖ്യാതം. എന്നുവെച്ചാൽ അത് ലോകാനുഭവത്തിൽ അങ്ങനെ ഇരിക്കുന്നു. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവന്റെയും അനുഭവത്തിൽ അങ്ങനെ ഇരിക്കുന്നു. ഇത് നിശ്ചലമായിട്ടല്ല, ഇത് ചലിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, മനനം ചെയ്യുന്നു, എന്നിങ്ങനെ ആത്മനിഷ്ഠമായി അറിയുന്നു. അതാണ് ഇതിന്റെ ചലനം. വാസ്തവത്തിൽ അത് ഇത്തരം ക്രിയകളൊന്നും ഇല്ലാത്തതാണ്. മഹത് സർവമഹത്വം, അത് മഹത്താണ്, സർവത്തെക്കാൾ മഹത്താണ്. ഇതിനെ ആശ്രയിച്ചാണ് സർവവും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. അസ്ഥിഭാതി എന്നുള്ള ഈ രണ്ട് അനുഭവത്തിലൂടെ പ്രപഞ്ചം നിലനിൽക്കുന്നു. തന്നെ സംബന്ധിച്ചുള്ള അറിവും അത് തന്നെ. അസ്ഥിഭാതി, ഞാനുണ്ട്, അറിയുന്നു, തന്നെ സംബന്ധിച്ചുള്ള അറിവ്. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അറിവും അത് തന്നെ, കൊണ്ട് പ്രകാശിക്കുന്നു. അപ്പോൾ മുഖ്യമായിരിക്കുന്ന എന്താണ്? അസ്ഥിഭാതികളാണ്, കൊണ്ട് പ്രകാശിക്കുന്നു. അതിനെ ആശ്രയിച്ച് സർവം നിലനിൽക്കുന്നതുകൊണ്ട് സർവമഹത്, സർവത്തെക്കാളും അത് മഹത്തായിരിക്കുന്നു. പദം പദ്യതേ സർവേണ ഇതി സർവപദ സർവപദാർത്ഥാസ്പദത്വം പദ്യതേ സർവേണ. അതിനെ വീണ്ടും പറയും, സർവത്തിനും ആശ്രയമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ വിശ്വത്തിന് പുരുഷ ഏവേദം വിശ്വം, ഈ വിശ്വത്തിന് ആശ്രയമായിരിക്കുന്നു അത്. സർവപദാർത്ഥ ആസ്പദത്വം, അതിനെ പദം എന്ന് പറയുന്നു. ആന്തരികമായി അസ്ഥിഭാതി അനുഭവം, ബാഹ്യമായി അത് തന്നെ, പ്രപഞ്ചത്തിലും അത് തന്നെ. അസ്ഥിഭാതി ഉണ്ട്, അറിയുന്നു, അനുഭവിക്കുന്നു. ഇപ്പൊ സർവപദാർത്ഥത്തിനും ആസ്പദമായിരിക്കുന്ന ഈ അസ്ഥിഭാതിയാണ്, ഇത് രണ്ടുമാണ്. അതിനെ വേർതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണത് ആത്മസ്വരൂപം എന്ന് പറയുന്നത്, ആത്മാവാകുന്ന സ്വരൂപം. എങ്ങനെ? എന്റെ അസ്ഥിഭാതി, എന്റെ അസ്തിത്വം അനുഭവം, പ്രപഞ്ചത്തിന്റെ അസ്തിത്വ അനുഭവം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന അസ്തിത്വം, പ്രപഞ്ചാനുഭവം, ഇതിനെ രണ്ടിനും വേർതിരിക്കാൻ പോയി. എന്നിനിരിക്കുന്ന അസ്തിത്വം വേറെയാണ്, പ്രപഞ്ചത്തിൽ ഇനി മറ്റൊരു അസ്തിത്വം, അങ്ങനെയല്ല. സർവത്ര ഏകമായ സത്ത തന്നെ അനുഭവമാകുന്നു. അതുപോലെ എന്നെക്കുറിച്ചുള്ള അറിവ്, അതിൽ നിന്നും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ വേർതിരിക്കാൻ മതി. ഇത് അഭേദമായി പോകും. പുരുഷനെ കുറിച്ചുള്ള അറിവും പുരുഷന്റെ അസ്തിത്വവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവും പ്രപഞ്ചത്തിന്റെ അസ്തിത്വവും തമ്മിൽ ആർക്കും വേർതിരിക്കാൻ മതി. രണ്ട് സ്ഥലത്തും അനുഭവ തരത്തിൽ തന്നെ അസ്ഥിഭാവി. അതുകൊണ്ട് പറയുന്നത് സർവപദാർത്ഥാസ്പദത്വ, സർവപദാർത്ഥത്തിനും ആസ്പദമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പുരുഷ ഏവേദം സർവം, പുരുഷൻ തന്നെ സർവവും. കഥം തത് മഹത്പദമിച്ചതേ, അതെങ്ങനെയാണത് മഹത്പദമാകുന്നത്? അത് പറയുന്നു, മഹത്പദം അത്ര ഏത് സമർപ്പിതം, യഥോ അത്ര അസ്മിൻ ബ്രഹ്മണി ഏത് സർവം സമർപ്പിതം പ്രവേശിതം രഥ നാഭൂവ ആരാഹ. ഏതോ എന്തുകൊണ്ടാണ് കഥം എന്ന് ചോദിച്ചാൽ, എങ്ങനെ സർവപദാർത്ഥത്തിന് ഇത് ആസ്പദമാകുന്നു? അത്ര അസ്മിൻ ബ്രഹ്മണി ഏത് സർവം സമർപ്പിതം, ഈ ബ്രഹ്മത്തിൽ ഇത് സർവവും സമർപ്പിതമായിരിക്കുന്നു. വിശ്വം സർവം ഇതെല്ലാം സമർപ്പിതമായിരിക്കുന്നു. പ്രവേശിതം എന്ന് പറഞ്ഞാലോ, രഥ നാഭു ഇവ ആരാഹ, രഥചക്രത്തിന്റെ നാഭിയിൽ അതിന്റെ മധ്യസ്ഥാനത്ത് എങ്ങനെയാണോ എല്ലാ ആരക്കാലുകളും വന്നു ചേരുന്നത്, അതിലാണ് ആ കാലുകളെ ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ ബലത്തിലാണ് ചക്രത്തിന്റെ പരിധി. ഇതെല്ലാം കൂടി ചേർന്നാണ് സഞ്ചരിക്കുന്നത്, സംസരണം. ഇത് വേദത്തിൽ പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ദൃഷ്ടാന്തം. പ്രപഞ്ചവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. ആ ചക്രത്തിന്റെ കേന്ദ്രഭാഗം പോലെ ഏകമായിരിക്കുന്ന അസ്ഥിഭാദികൾ ഇതിനെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിന്റെ നാനാത്വം മുഴുവൻ നിലനിൽക്കുന്നു. പ്രപഞ്ചത്തിന്റെ നാനാത്വം മുഴുവൻ ഇതിനോട് ഏകീഭവിച്ചിരിക്കുന്നു. അതാണ് അസ്മിൻ ബ്രഹ്മണി ഏത് സർവ സമർപ്പിതം പ്രവേശിതം, അതിലേക്ക് സമർപ്പിതമായിരിക്കുന്നു, പ്രവേശിതമായിരിക്കുന്നു. ഇവിടെ അവനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. താൻ നിലനിൽക്കുന്നത് ഈ അസ്ഥിഭാദിയെ ആശ്രയിച്ചിട്ടാണ്. താനെന്ന് പറയുമ്പോൾ ആത്മാവല്ല, താൻ അഭിമാനിക്കുന്ന ഈ ശരീരം. ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ ഇതെല്ലാം ഉൾപ്പെടെയുള്ള താൻ. തന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. താൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ അസ്ഥിഭാദികളെ ആശ്രയിച്ചിരിക്കുന്നു. തന്റെ അസ്തിത്വത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് പറയും. ആ നിലനിൽപ്പിനെ തന്നെ സ്വയം അനുഭവിക്കും. എന്നിട്ട് പറയുന്നു, അഹമസ്മി, ഞാനുണ്ട് എന്നിങ്ങനെ ശരീരത്തിൽ അഭിമാനിച്ച് പറയും. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. ഇതം അസ്ഥി, ഇതുണ്ട് പ്രപഞ്ചത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നു. അവിടെയും എന്ന് പറയുന്നു, അസ്തിത്വം അതിന്റെ പ്രകാശം അനുഭവപ്പെടുന്നു. അപ്പൊ സർവവും ഇതിലാണ് നിലനിൽക്കുന്നത്, സർവവും ഇതിലൂടെയാണ് വെളിപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിലനിൽക്കുക, നിലനിന്നാലേ വെളിപ്പെടുത്തുള്ളൂ, അത് അസ്ഥി എന്ന് നിലനിൽക്കുന്നു. താനും പ്രപഞ്ചവും ഭാതി എന്നിങ്ങനെ അനുഭവിക്കുന്നു. ഇതിനാണ് പറയുന്നത് ഇതിൽ സർവവും സമർപ്പിതമായിരിക്കുന്നത്. അപ്പോൾ സർവം എന്തായി? അസ്ഥിഭാതിയിൽ സമർപ്പിതമായിരിക്കുന്ന സർവം എന്ന് പറയുന്നത് എന്താണ്? നാമരൂപങ്ങൾ, നാമരൂപങ്ങൾ അതാണ് വസ്തു. നാമരൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് യോജിക്കാൻ കഴിയാതെ വരുന്ന എന്താണോ, നമ്മൾ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ട് വസ്തുവിനെ കൂടെ കാണുന്നുണ്ട്. പറയും, ഇത് കേവലം നാമവും രൂപവുമല്ല, അതിനപ്പുറം ഒരു വസ്തു കൂടിയുണ്ട് എന്ന് നമ്മൾ കരുതുന്നു. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നവർ പറയുന്നു. അതായത് പ്രപഞ്ചത്തിന്റെ സ്വതന്ത്രമായ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നവർ, പ്രപഞ്ചത്തിന്റെ സ്വതന്ത്രമായ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിനാണ് ഭൗതികവാദം എന്ന് പറയുന്നത്. നാമരൂപങ്ങൾക്കപ്പുറം ഒരു വസ്തു കൂടിയുണ്ട്, ഒരു പദാർത്ഥം കൂടിയുണ്ടെന്ന് പറയുന്നു. ഇവിടെ അദ്വൈതി പറയുന്നത് എന്താണോ, പദാർത്ഥമുണ്ട്, പക്ഷെ അത് ആ നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായിട്ടില്ല പദാർത്ഥം. ആ നാമരൂപങ്ങളെ തന്നെയാണ് പദാർത്ഥം എന്ന് പറയുന്നത്. അതങ്ങനെ ശരിയാകും. ഇവിടെ അസ്ഥിഭാതി, ഇതാണ് വാസ്തവത്തിലുള്ള പദാർത്ഥം. വാസ്തവ പദാർത്ഥം എന്ന് പറയുന്നത് അസ്ഥിയും ഭാതിയുമാണ്. അതിൽ കാണുന്ന നാമരൂപങ്ങളെ സ്വതന്ത്രമായ പദാർത്ഥമാണെന്ന് ധരിക്കുന്നു. അത് സ്വതന്ത്രമായ പദാർത്ഥമല്ല. എന്തുകൊണ്ട്? അത് അസ്ഥിഭാതിയിലൂടെ വെളിപ്പെടുന്നതാണ്, ഉണ്മയിലൂടെയും അനുഭവത്തിലൂടെയും വെളിപ്പെടുന്നതാണ്, അല്ലാതെ അത് വെളിപ്പെടുത്തുന്നില്ല. വസ്തു എന്ന് പറയുന്നത് നാമാന്തരം, മറ്റൊരു നാമം ഒന്നേയുള്ളു. സർവ പദാർത്ഥങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്നതാണ് നാമം. സർവപദാർത്ഥങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്നതാണ് രൂപം. നാമങ്ങൾക്ക് ഭേദം കൽപ്പിക്കാം, രൂപത്തിനും ഭേദം കൽപ്പിക്കാം, പക്ഷേ രൂപം നാമം എന്നുള്ള നിലയ്ക്ക് അത് ഏകമാണ് സർവത്തെ. ആ നാമരൂപങ്ങൾ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു, അതാണ് വസ്തു. അല്ലാതെ നാമരൂപങ്ങളല്ല വസ്തു. എന്തുകൊണ്ട്? കാരണം നാമരൂപങ്ങൾ സ്ഥായിയായിരിക്കുന്നില്ല, വസ്തു സ്ഥായിയായിരിക്കണം. പാത്രങ്ങളെ അപേക്ഷിച്ച് മണ്ണ് സ്ഥായിയാണ്, പാത്രങ്ങൾ മാറിപ്പോകുന്നതാണ്. രണ്ടു തരത്തിൽ മാറിപ്പോകുന്നു. ഒന്ന്, അനുഭവത്തിൽ മാറിപ്പോകുന്നു. ഒരു പാത്രത്തെ കാണുന്നിടത്ത് വേറൊരു പാത്രത്തെ കാണാൻ കഴിയുന്നില്ല, അനുഭവത്തിൽ മാറുന്നു. മറ്റൊന്ന്, സ്വതേത ഇല്ലാതായി പോകുന്നു, നശിച്ചു പോകുന്നു, അങ്ങനെ മാറുന്നു. ഒരു പാത്രവും സ്ഥായിയായിരിക്കുന്നില്ല, അത് നശിക്കുന്നു, പിന്നെ മറ്റൊന്നുണ്ടാകുന്നു. ഇങ്ങനെ നിരന്തരം മാറുന്ന നശിക്കുന്ന ഒന്ന് വസ്തുവാകാൻ വഴിയില്ല. അവിടെ ആപേക്ഷികമായ വസ്തു എന്താണ്? മൃത്താണ്. അതുപോലെ ഇവിടെ നാമരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒന്നിന്റെ നാമമല്ല മറ്റൊന്നാണ്, ഒന്നിന്റെ രൂപമല്ല മറ്റൊന്നിന്, ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ആ നാമരൂപങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അവിടെ മാറാതിരിക്കുന്ന എന്താണ്? അസ്ഥിഭാതി, അത് മാറുന്നില്ല. ആ നാമരൂപങ്ങളുടെ അസ്തിത്വത്തെ, വസ്തുസത്തെ, അത് മാറുന്നില്ല. ആ വസ്തുസത്തയെക്കുറിച്ചുള്ള ബോധം അത് മാറുന്നില്ല. ആ വസ്തുസത്തയിൽ നിന്ന് വേറിട്ട് ഒരു ബോധത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ആ ബോധത്തിൽ നിന്ന് വേറിട്ടൊരു സത്ത അതിനെ അറിയാൻ കഴിയുന്നു, അങ്ങനെ ഒന്നില്ല. നമ്മുടെ ബോധത്തിൽ നിന്നും വേറിട്ടൊരു സത്ത അതില്ല, ഏത് വസ്തുവിനെ സംബന്ധിച്ചാലും. അസ്ഥിഭാതി അതേകമായി പ്രകാശിക്കുന്ന സർവവസ്തുക്കൾ, അതാണ് വസ്തു. നാമരൂപങ്ങളല്ല വസ്തു. പക്ഷേ നാമരൂപങ്ങളെ നമ്മൾ വസ്തുവായി ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ ധരിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ തന്നെ സ്വീകരിക്കുക, സർവപദാർത്ഥങ്ങളുമായി നാമരൂപങ്ങൾ. ആ സർവപദാർത്ഥങ്ങൾക്കും ആസ്പദമായിരിക്കുന്നത് അത് അസ്ഥിഭാതികളാണ്. എന്നുവെച്ചാൽ അസത്തയും ആ സത്തയുടെ തന്നെ പ്രകാശവുമാണ്. അതാണ് സർവപദാർത്ഥ ആസ്പദത്വ. സർവപദാർത്ഥങ്ങൾക്കും അത് ആസ്പദമായിരിക്കുന്നു. ഏതോ അത്ര അസ്മിൻ ബ്രഹ്മണി ഏതത് സർവം സമർപ്പിതം പ്രവേശിതം, ഇതിൽ സർവവും പ്രവേശിച്ചിരിക്കുന്നു. രഥനാഭ ഇവ ആരാഹ ഏതത് ചല ഗുഹാചരം എന്ന് പറഞ്ഞു. ഈ ഗുഹകളിൽ ചലിക്കുന്നവനാണ് ഇത്. ചലനശൂന്യനാണെങ്കിലും ചലിക്കുന്നു. തന്നെ സംബന്ധിച്ചു അങ്ങനെയാണ്, തന്റെ ഗമനാഗമനങ്ങൾ തനിക്ക് അനുഭവസിദ്ധമാണ്, തന്റെ അനുഭവസിദ്ധമാണ്. വാസ്തവത്തിൽ എന്താണ്? താൻ ക്രിയാശൂന്യനാണ്, തന്നെ പരമാർത്ഥത്തിലൊന്നും സംഭവിക്കുന്നില്ല. തന്റെ അസ്തിത്വത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. മാറ്റം സംഭവിച്ചാലേ തന്നിൽ ചലനം സംഭവിക്കത്തുള്ളൂ. തന്റെ അനുഭവം, അതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അനുഭവം സദാ അനുഭവ സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിനെ വേറെ തരത്തിൽ മാറ്റാൻ സാധ്യമല്ല. അതിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. എന്നാലും തന്നെ സംബന്ധിച്ച് പറയുന്നു, ഞാൻ ചലിക്കുന്നു. തന്റെ ചലനത്തെക്കുറിച്ച് പറയുന്നു, തന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു, തന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. അത് ചില പക്ഷ്യാദി, ഈ പക്ഷി മൃഗം സർവ്വതും ചലിക്കുന്നു, അങ്ങനെ അനുഭവപ്പെടുന്നു. ആ ചലനം, ആ ക്രിയ, അത് വാസ്തവത്തിൽ സ്വന്തം അന്ധകരണത്തിന്റെ ക്രിയകളാണ്, സ്വന്തം മനസ്സിന്റെ ചലനമാണ്. ആത്മാവിനെ ആരോപിക്കുന്നു, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് ചലിക്കുന്നു. അപ്പോൾ നിശ്ചലമായ ഒന്നിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ചലനമുണ്ടായി? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം. നിശ്ചലതയിൽ എങ്ങനെ ചലനമുണ്ടായി? നിശ്ചലതയിൽ ചലനം ഉണ്ടായി എന്നല്ല പറയുന്നു, നിശ്ചലതയിൽ ചലനം പ്രതീതമായിരിക്കുന്നു എന്നാണ്. ചലനത്തിന്റെ പ്രതീതിയുള്ളു, അതിന് ഉണ്മയില്ല. ഉണ്മ നിശ്ചലതയ്ക്കേ ഉള്ളൂ, ചലനത്തിന്. നിശ്ചലതയിൽ എങ്ങനെ ചലനമുണ്ടായി? ഇവിടെ പറയുന്നത് എന്താണോ, ചലനത്തിന് ഉണ്ടാകാൻ നിവൃത്തിയില്ല. കേവലമായ ഒരു പ്രതീതിക്ക് സംഭവിക്കുക എന്നുള്ളത് വാസ്തവമുണ്ട്. വാസ്തവമല്ലാത്ത അനുഭവങ്ങൾ എന്തുമാകാം? സ്വപ്നത്തിലെ ചലനങ്ങളെപ്പോലെ. സ്വപ്നത്തിലെ ചലനങ്ങളെ ചലനങ്ങളായി അംഗീകരിക്കുന്നതിന് നമുക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷെ അതിനെ വാസ്തവമായി നമ്മൾ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്തു പറയുന്നു, പ്രതീതി. അപ്പോൾ നിശ്ചലതയിൽ ചലനം കേവലം പ്രതീതിയാണ്. ചലനം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ വയ്യ, അങ്ങനെയും പറയാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും എന്താണ്, സ്വപ്നമേ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ സ്വപ്നം കണ്ട ഒരാൾക്ക് പറയാൻ പറ്റും? അപ്പോൾ ആ ചോദ്യം പഴയ ചോദ്യമാണ്, നിശ്ചലതയിൽ നിന്ന് എങ്ങനെ ചലനം സംഭവിച്ചു, അല്ലെങ്കിൽ നിർഗുണത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചമുണ്ടായി, ഇതൊക്കെ ചോദിക്കുന്നു. ഒരു പഴയ ചോദ്യമാണ്. അതിന്റെ സമാധാനം, അതുണ്ടാകുന്നു എന്ന് പറയുന്ന എന്തോ ദോഷമെന്ന് കരുതിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഉണ്ടാകാൻ പാടില്ല എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലിരിക്കുന്നു. നിശ്ചലതയിൽ എങ്ങനെ അതിന് വിരുദ്ധമായ ചലനം ഉണ്ടാകാം? എന്താ, അസംഭവമാണ്, സാധ്യമല്ല, എന്നിട്ടും ഉണ്ടാകുന്നു എന്നുള്ള ധാരണയിലാണ് ചോദ്യം. അവിടെ നമ്മുടെ ചോദ്യത്തിലാണ്, നമ്മുടെ ചിന്തയിലാണ് തകരാറ് വന്നിരിക്കുന്നത്. നിശ്ചലതയിൽ ചലനം ഉണ്ടായിട്ടില്ല, മറിച്ച് എന്താണ്, നിശ്ചലതയിൽ ചലനം പ്രതീതമാകുന്നു, അനുഭവമാകുന്നു. രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വതന്ത്രമായ ഒരു സത്തയെ നമ്മൾ അറിയാതെ അംഗീകരിക്കുന്നു. നിശ്ചലത പോലെ തന്നെ ചലനവും രണ്ടിൻ്റെയും നിലനിൽപ്പിനെ ഒരുപോലെ അംഗീകരിക്കുന്നു. അങ്ങനെയല്ല, നിശ്ചലത പോലെയല്ല ചലനം. നിശ്ചലത എന്ന് പറയുന്നത് ഉണ്മ. ആ ഉണ്മയെ ആശ്രയിച്ചുള്ള കേവല പ്രതീതി മാത്രമാണ് ചലനം. വേറെ തരത്തിലും പറയാം, ആ ചലനത്തിൽ സത്യത്തെ നമ്മൾ ആരോപിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടായി എന്ന് പറയാൻ വയ്യ. അതിനെ സംബന്ധിച്ച് കേവലം പ്രതീതി മാത്രം. എന്താ, സ്വപ്നം ഉണ്ടായോ? ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ ആനയും കുതിരയും എല്ലാം ഉണ്ടായെന്ന് പറയേണ്ടി വരും. അതെല്ലാം ഉണ്ടായെന്ന് പറയേണ്ടി വരുന്നില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒന്നും വാസ്തവത്തിലുള്ള സൃഷ്ടിയെ, ഉണ്മയെ അംഗീകരിക്കാതെ തന്നെ നമുക്ക് സ്വപ്നത്തെ അംഗീകരിക്കാം. എങ്ങനെ അംഗീകരിക്കുന്നു? അതൊരു പ്രതീതിയാണ്. അപ്പോ ചലനത്തിന്റെ വാസ്തവ സത്യം അംഗീകരിക്കാതെ തന്നെ ചലനത്തെ അംഗീകരിക്കാം. ഉണ്ടായി എന്നുള്ള ചോദ്യത്തിൽ വന്ന ഭ്രമം അതിനെ മാറ്റണം, വന്ന ആശയക്കുഴപ്പത്തെ മാറ്റണം. ഉണ്ടായി എന്നുള്ളതിനെങ്ങനെ മാറ്റണം? അതൊരു പ്രതീതിയാണ്, കേവലമായൊരു അനുഭവം മാത്രമാണ്. അതുകൊണ്ടാണ് അതിനെ മായ, ഭ്രാന്തി എന്നെല്ലാം പറയുന്നത്. ആ തരത്തിൽ അതിന്റെ ഉണ്മയെ അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല. അപ്പൊ പ്രതീതിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീതിയുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അതതിന്റെ ആധാരത്തെ ആശ്രയിച്ചുള്ള നിലനിൽപ്പാണ്, സ്വയം നിലനിൽപ്പല്ല. സ്വപ്ന പദാർത്ഥങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് സ്വന്തമായ നിലനിൽപ്പല്ല, മറിച്ച് അതിന്റെ സ്വപ്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചുള്ള നിലനിൽപ്പാണ്. അത് ദോഷമില്ല. ഇപ്പൊ ഭൗതികം വാദം എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്, മറ്റൊന്നിനെ ആശ്രയിക്കുക. ഇത് പറയുന്നു വസ്തുവിൽ നിലനിൽപ്പിന്റെ പ്രതീതിയും വസ്തുവിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. അത് തന്നെയാണ് ചലനം. ചലനത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ തുടക്കം, സ്പന്ദനത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ തുടക്കം. അപ്പൊ അവിടെ മുതൽ, ആ തുടക്കം മുതൽ, അത് കേവലം പ്രതീതിയായി സൃഷ്ടി നിലനിൽക്കുകയാണ്. കേവല പ്രതീതിയായി, അത് അനന്തമാണ് സൃഷ്ടി. അപ്പൊ ആ പ്രതീതി അംഗീകരിക്കാം. അതിലൊരു ഒരു വൈരുദ്ധ്യം വരുന്നു. എന്താണോ പ്രതീതമാകുന്നു, അതിൽ സത്ത പ്രതീതമാകുന്നു, എന്നാൽ അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ല എന്ന അനുഭവത്തിലുണ്ട്, സത്യമല്ല എന്ന അനുഭവത്തിലുണ്ട്. സത്യമല്ലാതെ അനുഭവത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മായ എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം. അനുഭവത്തിൽ നിൽക്കുന്നു എന്നാൽ സത്യമല്ല. അപ്പോൾ പരമമായൊരു സത്യമുണ്ട് സ്വപ്നത്തിന്റെ ആധാരം പോലെ. സ്വപ്നത്തിന്റെ ആധാരം സ്വപ്നത്തെ അപേക്ഷിച്ച് പരമമായ സത്യമാണ്. അതുപോലെ ഈ പ്രപഞ്ച അനുഭവത്തിന്റെ ആധാരം അസ്ഥിഭാതി, അതാണ് പരമമായ സത്യം. അതിനെ ആശ്രയിച്ച് പ്രപഞ്ചം നിൽക്കുന്നു, അതിൽ ചലനം നിൽക്കുന്നു. അതാണ് ഏജത് ചലതി ചലപക്ഷാദി പ്രാണ പ്രാണിതി പ്രാണിതി ഇതി പ്രാണാപാനാദിമത് മനുഷ്യ പശ്വാദി.